യഹൂദയുടെ അവിശ്വസ്തതയെയും അവളുടെ സുനിശ്ചിതമായ ശിക്ഷയെയും വിശദീകരിക്കുന്നതിനായി യെഹെസ്കേൽ 23 അധ്യായത്തിൽ മറ്റൊരു ഉപമ പറയുന്നതായി നാം കാണുന്നു. രണ്ട് സഹോദരിമാരുടെ ഉപമയിലൂടെയാണ് ദൈവം ഇത് വ്യക്തമാക്കുന്നത്. യെഹെസ്കേൽ 16 അധ്യായത്തിലെ വിഷയവുമായി ഇതിന് വളരെ സാമ്യമുള്ളതായി തോന്നുന്നുണ്ട് അല്ലേ? 16 അധ്യായത്തിൽ യഹൂദയുടെ വിഗ്രഹാരാധനയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 23 അധ്യായത്തിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് വിഗ്രഹാരാധനയോടൊപ്പം നിയമവിരുദ്ധമായി അവൾക്കുണ്ടായിരുന്ന വിദേശ കൂട്ടുകെട്ടിലാണ്. 16 അധ്യായത്തിൽ യഹൂദയുടെ ആശ്രയത്വം അന്യ ദൈവങ്ങളിലായിരുന്നുവെങ്കിൽ 23 അധ്യായത്തിൽ മറ്റ് രാഷ്ട്രങ്ങളിൽ അവൾ ആശ്രയം വെക്കുന്നതായി നാം കാണുന്നു. രണ്ട് സഹോദരിമാരുടെ ഈ ഉപമ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 23 അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുത്തുവെങ്കിൽ അതിന്റെ 1 വാക്യം: യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, എന്തെന്നാൽ മനുഷ്യപുത്ര, ഒരമ്മയുടെ മക്കളായ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഇത് താനുണ്ടാക്കിയൊരു കഥയല്ല, പിന്നെയോ ദൈവം തനിക്ക് നൽകിയ ഒരു സന്ദേശമാണ് ഇതെന്നത്ര യെഹെസ്കേൽ പറയുന്നത്. നോക്കൂ, ഈ സഹോദരിമാർ അധികം നാൾ കന്യകമാരായിരുന്നില്ല. അവർ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. അവരെക്കുറിച്ച് യെഹെസ്കേൽ പറയുന്നത് ശ്രദ്ധിക്കൂ. 4 വാക്യം: അവരിൽ മൂത്തവൾക്ക് ഒഹോല എന്നും ഇളയവൾക്ക് ഒഹോലിബ എന്നും പേരായിരുന്നു. അവർ എനിക്കുള്ളവരായിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അവരുടെ പേരോ ഒഹോല എന്നത് ശമരിയും ഒഹോലിബ എന്നത് യെരുശലേമും ആകുന്നു. ഇവിടെ ദൈവം പ്രവാചകനിലൂടെ വളരെ വ്യക്തമായി പറയുകയാണ്, ഒഹോല എന്നത് ശമരിയ, അതായത് ഇസ്രായേലിലെ വടക്കേ രാജ്യം; ഒഹോലിബ എന്നത് യെരുശലേം, അത് ഇസ്രായേലിലെ തെക്കേ ദേശമായ യഹൂദയും യെരുശലേമും. യെരുശലേമിനെയും യഹൂദയും വിളിച്ചിരിക്കുന്ന ഒഹോലിബ എന്ന പേരിന്റെ അർത്ഥം എന്റെ കൂടാരം അകത്താകുന്നു എന്നത്രേ. ആരാണിത് പറയുന്നത്? അതെ, ദൈവം പറയുകയാണ് എന്റെ കൂടാരം അകത്താകുന്നു എന്ന്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തെക്കേ രാജ്യത്തിൽ, അതായത് യെരുശലേമിലായിരുന്നു ശലോമോന്റെ ആശ്ചര്യകരമായ ദേവാലയം. മരുഭൂമിയിലെ സമാഗമന കൂടാരത്തിന്റെ മാതൃകയിലായിരുന്നു അത്. ജനങ്ങൾ ദൈവത്തോട് അടുത്തു ചെന്നിരുന്ന സ്ഥലം അതായിരുന്നു. അത് വളരെ ആശ്ചര്യകരമായിരുന്നു. ഒഹോല എന്നതിന്റെ അർത്ഥം അവളുടെ സ്വന്തം കൂടാരം എന്നാണ്. ഇസ്രായേലിലെ തെക്കേ ദേശത്തോട് മത്സരിക്കുകയും ബന്ധം വിച്ഛേദിക്കുകയും ചെയ്ത വടക്കേ രാജ്യമാണ് ഒഹോല. പഴയ യെരോബെയാം രാജാവ് രണ്ട് പൊൻ കാളക്കുട്ടികളെ ഉണ്ടാക്കി, ഒന്നിനെ ബഥേലിലും മറ്റൊന്നിനെ ശമരിയിലും സ്ഥാപിച്ചു. തന്റെ ജനങ്ങൾ തെക്കേ ദേശത്തെ യെരുശലേമിൽ ആരാധനയ്ക്ക് പോകുന്നതിനെ തടയാൻ ശ്രമിച്ചതാണ് ഈ പ്രവൃത്തിയിലൂടെ അവൻ ആഗ്രഹിച്ചത്. ആ കാളക്കുട്ടികളെ അവൻ ജനത്തിന് ദൈവമാക്കി കാണിക്കുകയായിരുന്നു. അതുകൊണ്ട് തെക്കേ രാജ്യത്തുള്ള പ്രവാചകന്മാർക്കും ജനത്തിനും വടക്കേ രാജ്യത്തിന്റെ ആ കാളക്കുട്ടികളെ ദൈവം ന്യായം വിധിക്കുമെന്ന് പറയാൻ വളരെ എളുപ്പമായിരുന്നു. നിശ്ചയമായും ദൈവം അങ്ങനെ ചെയ്തു. എന്നിരുന്നാലും ദൈവം തെക്കേ രാജ്യത്തെയും ന്യായം വിധിക്കാൻ പോകുകയാണ്. കാരണം അവർ ഇപ്പോൾ കേവലം ആചാരങ്ങളിലൂടെയും ചത്ത മതത്തിൽ കൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അവർ ദൈവത്തോട് ശരിയായ ബന്ധത്തിലായിരുന്നു എന്നത്രേ അവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ പാപത്തിൽ ജീവിക്കുകയായിരുന്നു. അല്ല, ഇക്കാലത്തെയും ഒരു ചിത്രമല്ല ഇത്. അടിസ്ഥാന ഉപദേശങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഇന്നത്തെ ക്രൈസ്തവരുടെയോ ക്രൈസ്തവ സഭകളുടെയോ പോലും ആത്മീയ ചൈതന്യത്തിന്റെ ഞരമ്പുകളെ വെട്ടിമുറിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ചില സഭാംഗങ്ങളുടെ ജീവിതം. അതെ, താങ്കൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വാസ്തവം തന്നെ. എനിക്കും താങ്കൾക്കും രക്ഷിക്കപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗം അതാണല്ലോ. ദൈവം കൃപയാൽ രക്ഷിക്കുവാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് രക്ഷിക്കപ്പെടാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അതൊരിക്കലും ഞാൻ അവന് വേണ്ടി ജീവിക്കേണ്ടതില്ല എന്ന് അർത്ഥമാക്കുന്നില്ല. എന്നെയും താങ്കളെയും അവൻ ന്യായം വിധിക്കയില്ല എന്ന് അതിനർത്ഥമില്ല. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു സഭയുടെ ആത്മീയ ജീവിതത്തെ കൊല്ലാൻ സാധിക്കയില്ല എന്ന് അതിനർത്ഥമില്ല. അതേ സുഹൃത്തെ, കൃപയാൽ രക്ഷിക്കപ്പെട്ട താങ്കൾക്ക് താങ്കൾ കൂടി വരുന്ന വിശ്വാസികളുടെ ആ ചെറിയ കൂട്ടത്തെ, ആ സഭയെ ആത്മീയ ചൈതന്യമില്ലാത്തതാക്കി തീർക്കാൻ കഴിയും. താങ്കളുടെ പാപം അതിന്റെ ജീവനെ കെടുത്തിയേക്കാം. എന്നാൽ ഇസ്രായേലിന്റെ പരാജയത്തിന് കാരണക്കാരനായ അവന്റെ ആ ഗതി എന്തായിരുന്നു എന്നോർത്തു നോക്കൂ. ഒരുപക്ഷെ താങ്കളുടെ ആ രഹസ്യ പാപം മറ്റാരും അറിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ ഒരിക്കൽ അതിന്റെ ശിക്ഷ ഒഴികഴിവില്ലാത്ത താങ്കൾക്ക് നേരെ വരും എന്ന് മറക്കരുത്. ഇവിടെ ഒഹോല ഒഹോലിബ എന്ന ഈ സഹോദരിമാരെ സംബന്ധിച്ചുള്ള കഥയിലൂടെ യെഹെസ്കേൽ അല്പം ജനശ്രദ്ധ ആകർഷിച്ചു. ഈ സംഭവം കുടികിടപ്പുകാരനായ ഒരു പാവപ്പെട്ട കർഷകന്റെയും അയാളുടെ കഴുതക്കുട്ടിയുടെയും കഥ എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. അയാൾ ആ കഴുതക്കുട്ടിയെ ഒരു വണ്ടിയിൽ കെട്ടി. ഒരിക്കൽ അയാൾ തൻ്റെ സുഹൃത്തിനെ തൻ്റെ ആ വണ്ടിയിൽ പട്ടണത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സുഹൃത്ത് വണ്ടിയിൽ കയറിയിരുന്നു. ഉടനെ ആ കർഷകൻ ചെന്ന് വണ്ടിയിൽ നിന്ന് ഒരു വടിയെടുത്ത് വണ്ടിയുടെ മുൻപിൽ ചെന്ന് ആ കഴുതക്കുട്ടിയുടെ മുഖത്ത് ഒറ്റയടി. അത് കണ്ട ആ സുഹൃത്ത് സ്തംഭിച്ചുപോയി. ഈ ക്രൂരകൃത്യം എന്തിനെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അയാൾക്ക് താൻ കണ്ടത് വിശ്വസിക്കാനായില്ല. അയാൾ ചോദിച്ചു, നീ എന്താണ് ഈ കാണിച്ചത്? അപ്പോൾ ആ കർഷകൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, കൊള്ളാം, ഇതെന്റെ പതിവാണ്. യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് എനിക്ക് അവൻ്റെ ശ്രദ്ധ കിട്ടേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതെ, ചിലർക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം പോരാ, ഒരടിയും കൂടെ കിട്ടിയെങ്കിലേ നേരായ വഴി മനസ്സിലാകുകയുള്ളൂ. ഇവിടെ എസ്കേലിന് മുൻപിലുള്ളത് കടുത്ത നെറ്റിയുള്ള ഒരു ജനതയാണ്. അവരെ കാര്യം മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് എഹെസ്കേൽ വളരെ അസാധാരണമായ ചില രീതികൾ ഉപയോഗിക്കുകയാണ്. 12-ാം വാക്യത്തിൽ നാം കാണുന്നു, മോടിയായി ഉടുത്തു ചമഞ്ഞ ദേശാധിപതികളും സ്ഥാനാപതികളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരും തൊട്ടൊഴിയാതെ മനോഹര യുവാക്കളുമായി സമീപസ്ഥരായ അശൂര്യരെ മോഹിച്ചു. ഇതൊരു പഴയ ചരിത്ര സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിലെ വടക്കേ രാജ്യത്തെ സിംഹാസനത്തിലിരുന്ന പഴയ ആഹാസ് രാജാവിന്റെ കാലത്ത് നടന്ന സംഭവം. അവൻ അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസറിനെ എതിരേൽപ്പൻ ദമസ്കോസിൽ ചെന്നപ്പോൾ അവിടെ അവനൊരു ബലിപീഠം കണ്ടു. അങ്ങനെയാണ് അവൻ ആദ്യമായി കണ്ടത്. ആഹാസ് ആ ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിൻ്റെ ഒരു മാതൃകയും ഊരിയ പുരോഹിതന് കൊടുത്തയച്ചു. അവൻ അതുപോലെ ഒന്ന് പണിയുകയും ചെയ്തു. 2 രാജാക്കന്മാർ 16-ാം അധ്യായത്തിന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ആരാധനയെ ഒന്ന് മെച്ചപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചു. ഇത്തരം കാര്യങ്ങളിലൂടെ അവൻ മുമ്പോട്ടു പോയി. കൊള്ളാമല്ലേ? എന്നാൽ താങ്കൾക്കറിയാമോ, ദൈവം അവനെയും അവന്റെ പ്രവൃത്തിയെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യഹോവയുടെ ആലയത്തിങ്കൽ അവൻ ചെയ്തത് എന്താകുന്നു നോക്കുക. ആഹാസ് രാജാവ് കൽപ്പിച്ചതുപോലെയൊക്കെയും ഊരിയ പുരോഹിതൻ ചെയ്തു. ആഹാസ് രാജാവ് പീഠങ്ങളുടെ ചട്ടപ്പലക ഖണ്ഡിച്ച് തൊട്ടിയെ അവയുടെ മേൽ നിന്ന് നീക്കി താമ്രക്കാലിനെയും അതിൻ്റെ കീഴെ നിന്ന താമ്രക്കാലപ്പുറത്തു നിന്നിറക്കി ഒരു കൽത്തളത്തിന്മേൽ വെച്ചു. ആലയത്തിങ്കിൽ ഉണ്ടാക്കിയിരുന്ന ശബത്ത് താഴ്വരയും രാജാവിന് പ്രവേശിപ്പാനുള്ള പുറത്തെ നടയും അശൂർ രാജാവിനെ വിചാരിച്ച് യഹോവയുടെ ആലയത്തിങ്കിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. 2 രാജാക്കന്മാർ 16-ാം അധ്യായത്തിന്റെ 17-ും 18-ും എന്നാൽ ഇക്കാരണത്താൽ തന്നെ ദൈവം അവരെ വടക്കേ രാജ്യത്തെ ന്യായം വിധിച്ചു. ഇപ്പോഴിതാ തെക്കേ രാജ്യത്തെയും ബാബേൽ ആക്രമിക്കാൻ പോകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു ഒഴികഴിവുമില്ല. ജീവിക്കുന്ന സത്യദൈവത്തിൽ നിന്നും പിന്തിരിഞ്ഞതിനാൽ തെക്കേ രാജ്യത്തെയും വടക്കേ രാജ്യത്തെയും ദൈവം ന്യായം വിധിക്കുമെന്ന് നാം വായിക്കുന്നു. ഒന്ന്, ലജ്ജാകരമായ വിഗ്രഹാരാധനയിലേക്ക് പോയി. അടുത്തത് ദൈവത്തെ ആരാധിക്കുന്നതായി കാപട്യം കാണിച്ച് ഭക്തരായി നടിച്ചു. ഒന്ന്, വ്യക്തമായ മറുതലിപ്പ്. മറ്റേത് മറുതലിപ്പ് തന്നെയാണ്, എന്നാൽ പുറമേ എല്ലാം ഭംഗിയായിരിക്കുന്നു എന്നുള്ളൊരു ഭാവം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അപ്പോസ്തലനായ പൗലോസിന്റെ ഈ വാക്കുകൾ ദൈവത്തിന്റെ സകല ജനവും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. വിശ്വാസിയുടെ സൂക്ഷിപ്പിനെ കുറിച്ച് താങ്കൾ വിശ്വസിക്കുന്നില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് താങ്കൾ വിശ്വസിക്കുന്നു. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ വിശ്വാസത്തിൽ ഇരിക്കുന്നതിലുള്ള സൂക്ഷിപ്പില്ലായ്മയും ഞാൻ വിശ്വസിക്കുന്നു. പലർക്കും ആ കാര്യത്തിൽ അത്ര ശ്രദ്ധയില്ല. നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ആരാധനയ്ക്ക് പോകുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിയുമായി താങ്കൾക്ക് എത്രത്തോളം അടുപ്പമുണ്ട്? താങ്കൾ വാസ്തവത്തിൽ അവനെ സ്നേഹിക്കുന്നുണ്ടോ? അതോ ഒരു ചടങ്ങ് മാത്രമാണോ ഈ ആരാധന? ആ സ്നേഹമില്ലെങ്കിൽ, ആ ബഹുമാനമില്ലെങ്കിൽ താങ്കളുടെ ശുശ്രൂഷ അവിടുന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സുഹൃത്തെ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസിനോട് കർത്താവ് ചോദിച്ച ആ ചോദ്യം പ്രസക്തമായിരിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവനെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് എന്താണെന്നോ? എന്റെ ആടുകളെ മേയിക്ക എന്ന്. അതെ, കർത്താവിനെ താങ്കൾ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ അവൻ താങ്കളെ ഉപയോഗിക്കുകയുള്ളൂ. എഹെസ്കേൽ പ്രവചനം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തിളയ്ക്കുന്ന ഒരു കുട്ടകത്തിന്റെ ദൃഷ്ടാന്തവും എഹെസ്കേലിന്റെ ഭാര്യയുടെ മരണവും നാം കാണുന്നു. ഈ ജനത്തോട് സംസാരിക്കുന്നതിനായി ഇത് രണ്ടും ദൈവം ഉപയോഗിക്കുന്നതാണ്. 24-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ, 24:1-2 ഞാനൊന്ന് വായിക്കാം. 9-ാം ആണ്ട് 10-ാം മാസം 10-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, ഈ തീയതി ഇന്നത്തെ തീയതി തന്നെ എഴുതി വെക്കുക. ഇന്ന് തന്നെ ബാബേൽ രാജാവ് യെരൂശലേമിനെ ആക്രമിച്ചിരിക്കുന്നു. യെഹെസ്കേൽ ആദ്യമായി ഇവിടെ തന്റെ സന്ദേശത്തിന്റെ തീയതി പറഞ്ഞിരിക്കുന്നു. ഇതേ സന്ദർഭത്തിൽ തന്നെ നെബുക്കനേസർ യെരൂശലേമിന്റെ മതിൽ തകർക്കുകയായിരുന്നു. എന്നാൽ യെഹെസ്കേലിന് അത് കാണാനായി അക്കാലത്ത് ടെലിവിഷൻ ഇല്ലായിരുന്നല്ലോ. അവനിപ്പോൾ ബാബേലിലാണെന്നോർക്കുക. യെരൂശലേമിൽ നിന്ന് ഈ സന്ദേശം കൈമാറി ബാബേലിൽ എത്തിക്കാൻ അന്ന് ഉപഗ്രഹ ചാനൽ പരിപാടിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ സന്ദേശം അവന് ലഭിക്കാൻ കഴിയുന്ന ഏക മാർഗം ദൈവം അതവന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നത് മാത്രമായിരുന്നു. നവീകരണവാദികളായവർക്കെല്ലാം ഇപ്പോഴും ഈ വാക്യം പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അവരിൽ ഒരാൾ പറഞ്ഞു, ഒന്നുകിൽ യെഹെസ്കേൽ വളരെ സൂക്ഷ്മബുദ്ധിയുള്ളൊരു ചതിയനാണ്, അല്ലെങ്കിൽ അവൻ ഏതോ പ്രത്യേക ദർശന ശക്തിയുണ്ട് എന്ന്. ഇതിലൊന്ന് തിരഞ്ഞെടുക്കാൻ ഈ വാക്യം ശക്തമായി നമ്മെ പ്രേരിപ്പിക്കുന്നു. അതെ, അവനൊരു പ്രത്യേക തരം ദർശന മാർഗമുണ്ട്. അത് ദൈവത്തിന്റെ ദർശനമാണ്. എന്നാൽ ഈ നവീകരണവാദികൾ, ലിബറൽസ്, ഒരിക്കലും അത് അംഗീകരിക്കില്ല എന്നോർക്കണം. 24-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അകത്ത് ക്ലാവുള്ളതും ക്ലാവ് വിട്ടുപോകാത്തതുമായ കുട്ടകത്തിന് രക്തപാതകമുള്ള നഗരത്തിന് തന്നെ അയ്യോ കഷ്ടം. അതിനെ ഖണ്ണം ഖണ്ണമായി പുറത്തെടുക്ക, ചീട്ടതിന്മേൽ വീണിട്ടില്ല. യെരൂശലേമിനെ പിന്നെയും രക്തപാതകമുള്ള നഗരം എന്ന് വിളിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഇതാ ഒരു കുട്ടകം, അതിനകത്ത് മുഴുവൻ ക്ലാവ് പിടിച്ചിരിക്കുന്നു. ഈ ഉപമയിൽ കുട്ടകം യെരൂശലേമിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനകത്ത് അവിടുത്തെ ജനങ്ങളാണ്. ആ കുട്ടകത്തിനകത്തെ ക്ലാവ് അവരുടെ പാപമാണ്. മറ്റൊരു കൂട്ടം ജനത്തെ നോക്കിക്കൊണ്ട് ചിലർ ഇങ്ങനെ പറയുന്നത് താങ്കൾ കേട്ടിട്ടില്ലേ? ഓ, അവർ ഈ ഭൂമിയുടെ അഴുക്കാണ് കേട്ടോ എന്ന്. ദൈവം പറയുന്നത് എന്താണെന്ന് അറിയുവാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? അതെ, ദൈവം പറയുന്നത് എന്റെയും താങ്കളുടെയും പാപം ഈ ഭൂമിയുടെ അഴുക്ക്, അതായത് ക്ലാവ് ആകുന്നു എന്നത്രേ. ക്ലാവുള്ള ഒരു പാത്രത്തിൽ ഒന്നും കഴിക്കാനോ കുടിക്കാനോ ആരും താല്പര്യപ്പെടില്ല. എത്ര വിശന്നാണെങ്കിലും അത്ര ദുർഗന്ധമാണ്, അരുചിയാണത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം എല്ലാവരും ഇതേ കുട്ടകത്തിൽ തന്നെയാണ്, ഈ ലോകമാകുന്ന കുട്ടകം. ഇന്ന് എനിക്കും താങ്കൾക്കും ഈ ലോകം യെരൂശലേമിന്റെ കുട്ടകമാകുന്നു. അതെ, നാം എല്ലാവരും ഒരേ കുട്ടകത്തിലാകുന്നു സുഹൃത്തെ. നമ്മുടെ പാപങ്ങൾ ഈ ഭൂമിയുടെ ക്ലാവാകുന്നു. ഇതേക്കുറിച്ച് ഇനിയും ശക്തമായി എങ്ങനെ താങ്കൾക്ക് പറയാൻ കഴിയും? അതെ സുഹൃത്തെ, നമ്മിൽ ഒരു നന്മയും വസിക്കുന്നില്ല. നാം, അതെ, ദൈവമക്കൾ, ലോകത്തിന്റെ ഉപ്പായിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിച്ച് നമ്മെ സ്വാധീനിക്കുന്നത് കൊണ്ട് മാത്രമാകുന്നു. 15-ാം 16-ാം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, 15-ാം വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, ഞാൻ നിന്റെ കണ്ണിന്റെ ആനന്ദമായവളെ ഒരേ അടിയാൽ നിങ്ങൾ നിന്ന് എടുത്തു കളയും. നീ വിലപിക്കുകയോ കരകയോ കണ്ണീർ വാർക്കുകയോ ചെയ്യരുത്. ഇതിനിടയിൽ സുന്ദരിയും യുവതിയുമായ ഒരു ഇസ്രായേല്യ പെൺകുട്ടിയെ യെഹെസ്കേൽ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ വളരെ സ്നേഹത്തിലുമായിരുന്നു. എന്നാൽ പ്രവാസത്തിൽ ആയിരുന്ന ഈ സമയത്ത് അവൾ രോഗം ബാധിച്ച് പെട്ടെന്ന് മരിച്ചുപോയി. യെഹെസ്കേലിന് ഇത് ഹൃദയഭേദകമായ ഒരു അനുഭവമായിരുന്നു. എങ്കിലും അവന്റെ ആ ഭാഗം പിന്നെയും അഭിനയിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ദൈവം ഈ സമയത്ത് അവന് കൊടുക്കുന്ന നിർദ്ദേശം ഒന്ന് ശ്രദ്ധിച്ചേ. 17-ാം വാക്യം, നീ മൗനമായി നെടുവീർപ്പിട്ടുകൊള്ളുക, മൃതവിലാപം കഴിക്കരുത്, തലയ്ക്ക് തലപ്പാവ് കെട്ടി കാലിന് ചെരുപ്പിടുക, അധരം മൂടരുത്, മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നുകയും അരുത്. ദൈവം അവനോട് പറയുകയാണ്, നീ ഒരിക്കലും വിലാപം കഴിക്കുന്നവനായി കാണപ്പെടരുത് എന്ന്. ജനത്തിന് ഇത് ഒട്ടും മനസ്സിലായില്ല. അവർ യെഹെസ്കേലിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഈ ലോകത്തിൽ ഇതെന്താണ് അർത്ഥമാക്കുന്നത്? നിന്റെ ഭാര്യ ഇതാ മരിച്ചിരിക്കുന്നു, നീ ഒട്ടും വിലപിക്കുന്നത് പോലുമില്ല, നീ എന്തൊരു മനുഷ്യനാണ്. എന്നാൽ ഇവയിലൊക്കെ കൂടി ആ ജനത്തിന് നൽകാൻ ഒരു ദൂത് ലഭിക്കേണ്ടതിനായി എഹസ്കേൽ പ്രവർത്തിക്കുകയായിരുന്നു. എഹസ്കേൽ പ്രവചനത്തിന്റെ മൊത്തത്തിലുള്ള താക്കോൽ വാക്യമാണ് 24:24. ഞാൻ അതൊന്ന് വായിക്കാം, 24:24. ഇങ്ങനെ എഹസ്കേൽ നിങ്ങൾക്കൊരടയാളമായിരിക്കും, അവൻ ചെയ്തതുപോലെയൊക്കെയും നിങ്ങളും ചെയ്യും, അത് സംഭവിക്കുമ്പോൾ ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങൾ അറിയും. ഇതേ സമയത്ത് യെരുശലേം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നാശത്തെക്കുറിച്ച് പിന്നീട് ബാബേലിലെ പ്രവാസികൾക്ക് അറിവ് കിട്ടി. 33:21 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവാസത്തിന്റെ 12-ാം ആണ്ട് 10-ാം മാസം 5-ാം തീയതി യെരുശലേമിൽ നിന്ന് ചാടിപ്പോയ ഒരുത്തൻ എന്റെ അടുക്കൽ വന്നു, നഗരം പിടിക്കപ്പെട്ടുപോയി എന്ന് പറഞ്ഞു. അവൻ ആ പ്രവാസ ക്യാമ്പിലെത്തി. അവൻ വളരെ ഭയവിഹലനായി കാണപ്പെട്ടിരിക്കാം. അവൻ പറഞ്ഞു, ഹോ, ഞങ്ങൾ ആ പട്ടണത്തിൽ നിന്നും ഒരുവിധം രക്ഷപ്പെട്ടു. ആ കള്ളപ്രവാചകർ വ്യാജം പറയുകയായിരുന്നു, അവർക്ക് തെറ്റിപ്പോയി, പട്ടണം ഇതാ വെന്തുപോയിരിക്കുന്നു, ആലയവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ആ പട്ടണം വെറും ചാരവും അവശിഷ്ട കൂമ്പാരവുമായിരിക്കുന്നു. അവർ ആ ഭയാനക രംഗം പ്രവാസികളോട് വിവരിച്ചു. യെഹെസ്കേൽ വിലാപം കഴിക്കാതിരുന്നത് ശരിയായിരുന്നു. അവൻ വിലപിക്കാത്തതിന്റെ കാരണം 27-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഞാനത് വായിക്കട്ടെ. അവൻ വിലപിക്കാത്തതിന്റെ കാരണം, ചാടിപ്പോയവനോട് സംസാരിപ്പാൻ അന്ന് നിന്റെ വായി തുറക്കും, നീ ഇനി മൗനമായിരിക്കാതെ സംസാരിക്കും, അങ്ങനെ നീ അവർക്കൊരു അടയാളമായിരിക്കും, ഞാൻ യഹോവ എന്ന് അവർ അറിയും. ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ യഹോവ എന്ന് അവർ അറിയും. യെരുശലേം ദൈവത്തിന്റെ പട്ടണമായിരുന്നു, ആ ദേവാലയം ദൈവത്തിന്റെ ഭവനമായിരുന്നു, ആ ജനങ്ങൾ ലോകത്തിന് മുന്നിൽ ദൈവത്തിന്റെ സാക്ഷികളായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, ഭൂമിയിലെ എന്റെ സ്വന്തം സാക്ഷികളെ പോലും ഞാൻ നശിപ്പിക്കുമെന്ന്. പട്ടണം നശിപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ശേഷിക്കുന്ന ജനം പ്രവാസികളായി പിടിക്കപ്പെടാൻ പോകുന്നു. എന്നാൽ വിലപിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇപ്പോൾ എന്റെ മുമ്പിൽ തലകുനിച്ചത് കൊണ്ടും കാര്യമില്ല, ഞാനത് ചെയ്തിരിക്കുന്നു, ഞാനാണ് അതിൻ്റെ ഉത്തരവാദി. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 സഭകളിൽ ഓരോന്നിനോടും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ലോകത്തിൽ നിങ്ങളുടെ സാക്ഷ്യം സൂക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ വന്ന് നിങ്ങളുടെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും എന്ന്. എൻ്റെ സുഹൃത്തെ, ആ 7 സഭകളുടെയും നിലവിളക്ക് നീക്കപ്പെട്ടു. ഇന്ന് ആ സഭകളിൽ ഒന്നുപോലും ശേഷിക്കുന്നില്ല. ഇത് നമുക്കുള്ള ഒരു സന്ദേശമാണ്, മുന്നറിയിപ്പിന്റെ ദൂത്. താങ്കൾ ഒരു ദൈവപൈതലാകുന്നു എങ്കിലും താങ്കൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നില്ല എങ്കിൽ ഓർക്കുക, അവൻ താങ്കളുടെ നിലവിളക്ക് നീക്കിക്കളയും, പിന്നെ താങ്കൾക്ക് വെളിച്ചമുണ്ടാകുകയില്ല, ആ ഇരുട്ട് ഭയങ്കരമായിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തിന് താങ്കളെക്കുറിച്ചുള്ള ഉദ്ദേശവും പരിപാടികളും എത്ര ഉന്നതമാണെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? പാപത്തിന്റെ അന്ധകാരം നിറഞ്ഞ ഈ ഭൂമിയിൽ അധർമ്മത്തിലും അന്ധവിശ്വാസങ്ങളിലും അരക്ഷിതാവസ്ഥയിലും നിരാശപ്പെട്ട് പ്രത്യാശയില്ലാതെ ലക്ഷ്യബോധമില്ലാതെ അനേകർ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കായി ജീവന്റെ വെളിച്ചം പകർന്നു നൽകാൻ താങ്കളെ ഒരു കൈത്തിരിയായി ദൈവം നിലനിർത്തിയിരിക്കുകയാണെന്നുള്ള ബോധ്യം താങ്കൾക്കുണ്ടോ? ഏകരക്ഷിതാവായ യേശു ക്രിസ്തുവിങ്കിലേക്കുള്ള ആ പാത കാണിക്കാൻ താങ്കളുടെ ജീവിതം കൊണ്ട് സാധിക്കുന്നുണ്ടോ? താങ്കളായിരിക്കുന്ന സ്ഥാനത്ത് ക്രിസ്തുവിന്റെ പ്രകാശം പരത്താൻ കഴിയുന്നുണ്ടോ? സുഹൃത്തെ, താങ്കളുടെ ജോലിസ്ഥലത്ത്, താങ്കളുടെ സമൂഹത്തിൽ, താങ്കളുടെ ചുറ്റുമുള്ളവർക്കിടയിൽ താങ്കളെ ഒരു ദൈവപൈതൽ എന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? യെഹെസ്കേൽ ഇവിടെ നൽകുന്നത് ശക്തമായൊരു ദൂതാകുന്നു. ഇത് നാം സാധാരണ കേൾക്കാറുള്ളതുപോലുള്ള കർണരസം നൽകുന്ന സന്ദേശമല്ല. യെഹെസ്കേലാണ് ഇത് നൽകുന്നത്. അവൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുകയാകുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ എന്ന് അവൻ കൂടെ കൂടെ ആവർത്തിക്കുന്നത് താങ്കൾ ശ്രദ്ധിക്കുക. അതിനോട് വാദിക്കുവാൻ താങ്കൾ തുനിഞ്ഞാൽ ഓർക്കുക, അവൻ ശരിയും നാം തെറ്റുകാരുമായിരിക്കും. അനുസരിച്ചാൽ അനുഗ്രഹത്തിനും തിരസ്കരിച്ചാൽ വിനാശത്തിനും കാരണമായിത്തീരുന്ന ദൈവത്തിന്റെ ദൂത. നമുക്ക് അനുസരണത്തിന്റെ വഴിയിലൂടെ തന്നെ മുന്നേറാം. സുഹൃത്തെ, ശുഭകരമായ ഭാവിയിലേക്ക് നമ്മെ എത്തിക്കുന്ന മാർഗം അതാണ്. അതിലുള്ള തടസ്സങ്ങളെ അതിജീവിക്കാനായി ദൈവകരങ്ങളിൽ ആശ്രയിക്കാം. നമ്മെക്കൊണ്ട് തന്നെ സാധിക്കില്ല, സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. നാം ശ്രമിച്ചാൽ പരാജയപ്പെട്ടേക്കാം. എന്നാൽ ദൈവം നമ്മെ സഹായിച്ച് വഴി നടത്തുവാൻ സന്മനസ്സുള്ളവനായി നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് അവനോട് പ്രാർത്ഥിക്കാം. കർത്താവ്,